SBS റേഡിയോ.
ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല സർ. കിട്ടിയ നമ്പറിലെല്ലാം ഞാൻ വിളിച്ച് കേണാൻ അപേക്ഷിച്ചു. എൻ്റെ അമ്മയും അമ്മാവനും അവരെക്കുറിച്ച് 3 ദിവസമായി ഒരറിവുമില്ല. അവരിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല. പാണ്ടനാട് പഞ്ചായത്ത് ഓഫീസിന്റെ തൊട്ടു പുറകിലായിട്ടുള്ള ഒറ്റ നില വീട്.
എടാ, ഞാൻ റെസ്ക്യൂ ടീമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യട്ടെ. കൺട്രോൾ റൂം D201 ചെങ്ങന്നൂർ പാണ്ടനാട് ഏരിയയിലുള്ള റെസ്ക്യൂ ടീം ആരെങ്കിലും ഉണ്ടോ? ഓവർ. പാണ്ടനാട് പഞ്ചായത്ത് ഓഫീസിന്റെ തൊട്ടു പുറകിലുള്ള വീട്ടിൽ ഒരു സ്ത്രീയും പുരുഷനും കുടിയും കിടപ്പുണ്ടോ എന്ന് സംശയം. ഓവർ.
സമാനതകളില്ലാത്ത പ്രളയം കേരളത്തെ വിഴുങ്ങിയപ്പോൾ അതിൽ നിന്നും കൈപിടിച്ചു കയറ്റിയത്, നമ്മുടെ കൊച്ചു കേരളത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് മത്സ്യത്തൊഴിലാളികളുടെ കരങ്ങളാണ്. ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ കഥ പറയുകയാണ് ഈ ഹ്രസ്വചിത്രം. ഉയർപ്പ് എന്നാണ് ഇതിന്റെ പേര്. പ്രളയസമയത്ത് കേരളത്തിലായിരുന്നപ്പോൾ അവിടെ നേരിൽ കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ കോർത്തിണക്കിയാണ് ഉയർപ്പ് എന്ന ഹ്രസ്വചിത്രം അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് ഇതിന്റെ തിരക്കഥാകൃത്തും സംവിധായകനുമായ പർത്തിലുള്ള ഗിരി ഗംഗാധരൻ പിള്ളൈ പറയുന്നു.
രണ്ട് കാര്യങ്ങളുണ്ട്. ഏകദേശം നമ്മളിപ്പം ഒരു ഇന്ത്യയിലേക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഹോളിഡേയ്സിന് പോയപ്പോ. അത് ഏകദേശം ഈ ഞങ്ങൾ ചെന്ന് രണ്ട് നാട്ടിലേക്ക് എത്തി 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ഫ്ലഡ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ശരിക്കും നമ്മള് ആ ഫ്ലഡിൽ പോകുന്നവരോടൊപ്പം തന്നെ നമ്മള് ന്യൂസ് കണ്ട് പലരും ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ രക്ഷപ്പെടുത്തുന്നതെന്ന് പറഞ്ഞൊക്കെ മെസ്സേജ് കാണുമ്പം നമ്മളും അതിന്റെ കൂടെ ചേർന്ന് ഒരു ഒരു റെസ്ക്യൂ ടീമായിട്ട് തന്നെ വർക്ക് ചെയ്യുകയും പിന്നെ അവിടെ റെസ്ക്യൂ ക്യാമ്പിൽ സന്ദർശിക്കുകയൊക്കെ ചെയ്ത് ഒരു ഏകദേശം ഒരു ഒരാഴ്ചയോളം നമ്മള് ശരിക്കും അതിനകത്ത് തന്നെയായിരുന്നു. കാര്യം വെച്ചാൽ ഓണം ഇല്ല, ഒന്നുമില്ല, അങ്ങനെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പം അങ്ങനെ നിന്ന് നമ്മളുടെ ആ ഹോളിഡേയ്സ് കഴിഞ്ഞ് തിരിച്ചു പോരാൻ സമയമായി കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലൊരു തോന്നലായിരുന്നു. ഇതിനെ ബേസ് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട്.
പ്രളയം മാത്രമല്ല കഥയിലെ സാരം. വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിപ്പോയവരെ രക്ഷപ്പെടുത്താൻ സമൂഹമാധ്യമങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. എന്നാൽ സമൂഹമാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നതിനെ കുറിച്ചും കഥയിൽ പ്രതിപാദിക്കുന്നു.
ഞങ്ങളുടെ കൂടപ്പറപ്പളക്ക് ഒന്ന് കാശ് വാങ്ങിട്ട് നിനക്ക് ഹോൾഡ് കാണിക്കണം. നീയൊക്കെ എങ്ങനെയാ കലാപം ഉണ്ടാക്കിയത്?
ഫേസ്ബുക്ക് വഴിയോ?
അതെ, ഫേസ്ബുക്ക് വഴി.
200,000+ ആൾക്കാർ ഫോളോ ചെയ്യുന്ന 6 ഫേസ്ബുക്ക് പേജുകൾ ഞങ്ങൾക്കുണ്ട്. ഫേസ്ബുക്ക് പേജുകൾ വഴി ആളുകളിലേക്ക് ന്യൂസ് എത്തിക്കുവാൻ ഞങ്ങൾക്ക് വളരെ എളുപ്പമാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു പരസ്യം പോലെ. ഒറ്റയടിക്ക് 200,000 പേരിലേക്കാണ് ഈ ന്യൂസ് എത്തുന്നത്. ഏതെങ്കിലും ഒരു പാർട്ടിക്കാരുടെയോ സിനിമാക്കാരുടെയോ ന്യൂസ് സ്പ്രെഡ് ചെയ്യണമെങ്കിൽ അവർ ഞങ്ങളെ സമീപിക്കും. പക്ഷേ ചിലർ മറ്റുള്ളവരെ തേജോവധം ചെയ്യുന്നതിനും വ്യക്തിവിരോധം തീർക്കുന്നതിനും ഞങ്ങളെ സമീപിക്കാറുണ്ട്. അവർക്ക് വേണ്ടി, അവർ ആവശ്യപ്പെടുന്നവർക്കെതിരെ ഫേക്ക് ന്യൂസുകൾ ഉണ്ടാക്കി ഞങ്ങൾ ഈ പേജുകളിൽ പോസ്റ്റ് ചെയ്യും.
നിങ്ങൾ ഈ ഫേക്ക് ന്യൂസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത അത് നിങ്ങളാണ് പോസ്റ്റ് ചെയ്തതെന്ന് ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലേ?
കേരളത്തെ പ്രളയത്തിൽ നിന്നും കൈപിടിച്ചു കയറ്റിയ മത്സ്യത്തൊഴിലാളികളുടെയും അവരുടെ സാഹചര്യങ്ങളുടെയും കഥ പറഞ്ഞുകൊണ്ടാണ് ഉയർപ്പ് ആരംഭിക്കുന്നത്. പിന്നീട് അവിടെയുണ്ടാകുന്ന രാഷ്ട്രീയ സംഘർഷങ്ങളും അതിന് കാരണമായ സമൂഹമാധ്യമങ്ങളുടെ ദുരുപയോഗവുമാണ് കഥയിലുടനീളം. ഇവ ഏതൊക്കെ വിധത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നതിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യുകയാണ് ഉയർപ്പിലൂടെ.
ഇതിന്റെ രണ്ടാമത്തൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ മനസ്സിൽ എപ്പോഴും ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മിസ്യൂസ് ചെയ്യുന്നതിനെ പറ്റി ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതൊരു കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യുന്ന ബേസ് ചെയ്തിട്ട് ഫേക്ക് ന്യൂസ് സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇത് ബേസ് ചെയ്തിട്ടായിരുന്നു. നമുക്കൊരു ഒരു 10 or 15 ന്യൂസുകൾ അല്ലെങ്കിൽ 20 ന്യൂസുകൾ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്ത് ന്യൂസുകൾ വരാറുണ്ട്. അപ്പൊ ഇതിനകത്ത് ചിലപ്പോൾ ഒരു ഒരു കേസ് ചിലപ്പോൾ ഒറിജിനൽ ഉണ്ടാവും. ഇത്രയും ഇത്രയും ഫോട്ടോസ് ഒരുമിച്ച് വരുമ്പം ആൾക്കാർ ശ്രദ്ധിക്കില്ല, ഷെയർ ചെയ്യില്ല, ചിലപ്പം പഴയതായിരിക്കും അങ്ങനെ ഉണ്ടാവും. പക്ഷെ ഇതിന് ഇതുകൊണ്ട് വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫേക്ക് അക്കൗണ്ടുകളുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെ ഇത് ഫോളോ ചെയ്യുന്നു. അത് കഴിഞ്ഞ് കഴിയുമ്പം ഈ ഫോളോ ചെയ്യുന്ന ന്യൂസ് വെച്ചിട്ട് റിയൽ ആയിട്ടുള്ള ആൾക്കാർ ഇതിനിടയിൽ കയറി കമന്റ് അടിക്കുകയെല്ലാം ചെയ്യും. അത് കഴിയുമ്പം ഇതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ന്യൂസ് ആയിട്ട് മാറുകയും ചെയ്യും. ഇത് ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിൽ ഒരുപാട് വിദ്വേഷം ഉണ്ടാകും, പക്ഷേ ഇത് ആൾക്കാരിത് മനസ്സിലാക്കില്ല. അപ്പൊ അതിന്റെ കൂടെ ഒരു ഇത് വെച്ചിട്ടാണ് ഈ ഒരു ഐഡിയയിലേക്ക് ഞാൻ ഇറങ്ങിയത്, ഈ ഒരു ഷോർട്ടിലേക്ക് വന്നത്.
15 മിനിറ്റ് ദൈർഘ്യമുള്ള ഉയർപ്പ് പൂർണ്ണമായും ചിത്രീകരിച്ചിരിക്കുന്നത് കേരളത്തിലാണ്. ഇതിലെ പ്രധാന രണ്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ളവരാണെങ്കിൽ, ഇതിൽ മുഖം കാണിച്ചിരിക്കുന്ന മറ്റുള്ളവരെല്ലാം തന്നെ ഓസ്ട്രേലിയൻ മലയാളികളാണ്.
മെയിനായിട്ട് ഉള്ള കഥാപാത്രങ്ങൾ ചെയ്ത രണ്ടുപേര്, ഒന്നെന്ന് പറഞ്ഞാൽ ബിജിരാജ് കാളിദാസ്, അത് നമ്മുടെ സിനിമാ മുരുകേഷിന്റെ ട്രൂപ്പിലുള്ള നാടക ട്രൂപ്പിലുള്ള ഒരാളാണ് ബിജിരാജ് കാളിദാസ്. പുള്ളി ഒരു സീനിയറായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടറാണ്. പിന്നെ ബിമൽ ജോയി എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടർ, പുള്ളിയുടെ ഫാമിലി എല്ലാവരും ആക്ടേഴ്സാണ്. അപ്പം രണ്ടുപേരും നല്ലോണം ചെയ്തു, അതന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയാം. ഓസ്ട്രേലിയൻ മലയാളിയായിട്ട് അപർണ എന്ന് പറഞ്ഞ ശിശി ഒരു റോൾ ചെയ്തിട്ടുണ്ട്. എന്റെ വൈഫ് അഭിനയിച്ചിട്ടുണ്ട് ശ്രീജ. പിന്നെ വിപിൻ അഭിനയിച്ചിട്ടുണ്ട്, വിപിൻ പെർത്തിലുള്ളയാണ്. പുള്ളിയും കുറെ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുള്ളതാണ്, എന്റെ അടുത്ത സുഹൃത്താണ്. പിന്നെ ഞാനും ഒരു ചെറിയ വേഷമാണ് ചെയ്തിട്ടുണ്ട്.
ഉയർപ്പിന്റെ ചിത്രീകരണം മാത്രമാണ് കേരളത്തിൽ, ചിത്രത്തിന്റെ ബാക്കി അണിയറ പ്രവർത്തനങ്ങളെല്ലാം ഓസ്ട്രേലിയയിൽ തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത്. ഇതിന്റെ എല്ലാം പിന്നിലെ കൈകളും ഗിരിയുടെ തന്നെയാണ്.
നമ്മുടെ ഫൈഡി മാസോ ഫുൾ ഫ്രെയിം DSLR ആണ്, ആ ക്യാമറ കൊണ്ടാണ് നാട്ടിൽ പോയത്. പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ നമ്മുടെ സ്റ്റഡി ക്യാമോ അല്ലെങ്കിൽ ട്രൈപോഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്റെ പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സബ്ജക്ട് മനസ്സിൽ കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്നെ നിരുത്സാഹപ്പെടുത്തിയാണിത്, പോവാൻ 2 ദിവസമേ ഉള്ളൂ, ഇപ്പം എങ്ങനെ ചെയ്തെടുത്ത് തീർക്കാനാണെന്ന് പറഞ്ഞ് ചോദിച്ചു. പക്ഷേ ഈ സംഭവം മനസ്സിലുണ്ടായിരുന്നത് കൊണ്ട് പെട്ടെന്ന് ചെയ്യണം തോന്നി, അങ്ങനെ ദൈവസഹായത്തിൽ അങ്ങനെ ചെയ്തു തീർക്കാൻ പറ്റി. ഇപ്പം തോന്നുമ്പോൾ തിരിച്ചു നോക്കുമ്പോൾ കാര്യം വെച്ചാൽ ഒരുപാട് ഒരുപാട് പേര് എനിക്ക് എൻ്റെ രീതിയിൽ നല്ല പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് തരികയും കാര്യം വെച്ചാൽ ഒരു പിന്നെ ഞാനൊരു 2 ആൾക്കാരുടെ ഇതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു അത്യാവശ്യം ഷോർട്ട് ഫിലിമിലൊക്കെ ഇങ്ങനെ പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ സംസാരിച്ചപ്പം അവർക്ക് ഒരു കൊമേഴ്സ്യൽ വാല്യൂ ഇതിനകത്ത് ഇല്ലാത്ത കാരണം അവർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ പകുതി വരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്, പിന്നെ ഒരു അവയർനെസ് ആയിട്ട് അവയർനെസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് പോണേ. ഇതിന്റെ ക്യാമറയാണ് എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സംഭവം. പക്ഷേ നമുക്ക് ക്യാമറയും കൊണ്ട് മാത്രം ചെയ്യും ഇരിക്കുമ്പോൾ നമുക്ക് പുതുതായിട്ട് വരുന്ന ആൾക്കാരാകുമ്പം ഒരു ചാൻസ് നമുക്ക് കിട്ടില്ല. അപ്പം അങ്ങനെയാണ് ഞാൻ ഡയറക്ഷനിലേക്ക് തിരിഞ്ഞത്. പിന്നെ ഇതിൻ്റെ കഥ ഞാനാണ് ചെയ്തത്, എഡിറ്റിംഗ് ഞാനാണ് ചെയ്തത്, വിഷ്വൽ എഫക്ട്സ് ഞാൻ തന്നെയാണ് ചെയ്തത്. അപ്പം അതിനകത്ത് ഈ പോസ്റ്റ് പ്രൊഡക്ഷനിൽ നമുക്ക് ഹെൽപ്പ് കിട്ടിയത് മ്യൂസിക്കിൻ്റെതും സൗണ്ട് എഫക്ട്സിന് മാത്രമാണ്.
5 ദിവസങ്ങൾ കൊണ്ടാണ് ഈ ഹ്രസ്വചിത്രം ചിത്രീകരിച്ചത്. ആശയം മനസ്സിലുദിച്ചതോടെ ചുരുങ്ങിയ ഈ സമയം കൊണ്ട് ചിത്രീകരിച്ച ഈ ഹ്രസ്വചിത്രത്തിന് ഉയർപ്പ് എന്ന പേര് നൽകിയതിന്റെ കാരണവും ഗിരി പറയുന്നു.
കേരളത്തില് ഇപ്പൊ ഈ പ്രളയത്തിന്റെ സമയത്ത് ആ കേരളത്തിനെ കൈപിടിച്ച് ഇങ്ങനെ മേലേക്ക് ഉയർത്തുന്ന ഒരു പടം ഉണ്ടായിരുന്നില്ല, ആരോ ചെയ്തൊരു പടം. അപ്പൊ അത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഒരു ഉയർത്ത് എഴുന്നേപ്പിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിനെ പിടിച്ച് എഴുന്നേപ്പിക്കുന്നു എന്ന് പറഞ്ഞൊരു ഇതുണ്ടായത്. അപ്പൊ അത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഒരു ഉയർത്ത് എഴുന്നേപ്പിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിനെ പിടിച്ച് എഴുന്നേപ്പിക്കുന്നു എന്ന് പറഞ്ഞൊരു ഇതുണ്ടായത്.
ചിത്രം റിലീസ് ചെയ്ത് 12 മണിക്കൂറിൽ 12,000 പേരാണ് ചിത്രം കണ്ടത്. ഹ്രസ്വചിത്രങ്ങൾ ചെയ്ത് പരിചയമുള്ള ഗിരി പുതിയ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച് ഇനിയും പുതിയ ഹ്രസ്വചിത്രങ്ങൾ പുറത്തിറക്കാനുള്ള ഒരുക്കത്തിലാണ്.
ഒരെണ്ണത്തിന്റെ കഥ ഞാൻ ഏകദേശം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ക്ലൈമാക്സ് 2 സീൻ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഇവിടെ ആക്ടേഴ്സിന്റെ വേണൊരു പ്രശ്നം, നമ്മൾ അതിന് ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്താനായിട്ടുള്ള പ്രശ്നമുണ്ട്. അപ്പം അത് എനിക്കിപ്പം ഉടനെ ചെയ്യണം. പിന്നെ സിനിമാറ്റോഗ്രാഫർ നമ്മുടെ ഡയറക്ടർ ഇല്ലേ അമൽ നീരജ്, പുള്ളിയുടെ വർക്കുകൾ ഫോളോ ചെയ്യണമെന്നാണ് എനിക്ക് ആഗ്രഹം. അപ്പം അതുകൊണ്ട് അതേ ബേസിൽ ഒരു കോപ്പിക്കറ്റ് എന്ന് പറയുന്നില്ല, പക്ഷെ ആ ഒരു സ്റ്റൈലിന്റെ ഒരു വർക്ക് ഏപ്രിലിൽ ചെയ്യാനായിട്ടൊരു പ്ലാൻ ഉണ്ട്. അതിന്റെ പേര് മായ എന്നാണ്. പിന്നെ ഇപ്പം ഞങ്ങൾ ഈ അടുത്ത ശനിയാഴ്ച ഒരു നമ്മുടെ ഒരു ടിക്ടോക്ക് ബേസിൽ ഒരു ഷോർട്ട് ഫിലിം അല്ല, ഒരു ടിക്ടോക്ക് സീരീസിൽ ടിക്ടോക്കിൽ ഒരു ടൈപ്പ് ഒരു വെബ് സീരീസ് ഈ ശനിയാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേര് ഓസി അളിയൻസ് എന്നാണ്. അപ്പം അങ്ങനെയൊക്കെ പോകുന്നു വർക്കുകൾ.
നിന്നെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയാവോ? അവച്ചാനെ, എടാ നമ്മുടെ ജീവൻ പോലും പണയം വെച്ച് നമ്മളെ കൊണ്ടാവുന്ന പോലെ കുറേ പേര് രക്ഷപ്പെടുത്തിയില്ലേ? അച്ചാനെ, നീ ആ ഒരു സംഭവം മാത്രം ആലോചിച്ചിരിക്കാതെ അത് വിട്ടുകളാ.
അമ്മയുടെ കണ്ണുകൾ എനിക്ക് മറക്കാൻ പറ്റുന്നില്ലടാ. സ്വന്തം കൂടപ്പറപ്പിൻ്റെ ജഡം വെള്ളത്തിലൊലിച്ചു പോകാതെ 3 ദിവസം 3 പകലും രാത്രിയും തള്ളി നീക്കിയ അമ്മ. ഈ കടലും കടപ്പുറമൊക്കെ നമ്മുടെ മുറിവുകൾ വളരെ പെട്ടെന്ന് ഉണക്കുമായിരിക്കും. പക്ഷേ ആ അമ്മയുടെ മനസ്സിനേറ്റ മുറിവ് ആരുണക്കും? SBS.com.au